നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം. കൂടുതൽ പരിപാടികൾ കേൾക്കാൻ sbs.com.au/malayalam സന്ദർശിക്കുക.
ഓസ്ട്രേലിയക്കാർ എന്നാണ് മലയാള സിനിമകൾ കണ്ടു തുടങ്ങിയത്? OTT കാലത്തിന് മുമ്പ്, ഓസ്ട്രേലിയയിലേക്ക് മലയാളം ടെലിവിഷൻ ചാനലുകൾ എത്തുന്നതിന് മുൻപ് ഓസ്ട്രേലിയയിൽ മലയാളം സിനിമകളുണ്ടായിരുന്നു. സംശയിക്കേണ്ട, ഇന്ന് ഓസ്ട്രേലിയയിൽ മലയാളം എത്തിക്കുന്ന SBS തന്നെയാണ് അന്നും മലയാള സിനിമകൾ എത്തിച്ചത്. 1990s നിരവധി മലയാള സിനിമകൾ SBS ടെലിവിഷനിൽ പ്രക്ഷേപണം ചെയ്തിരുന്നു. SBS 50 വർഷം പൂർത്തിയാക്കുന്ന ഈ വേളയിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു വിശേഷമാണ് അത്. അന്ന് മലയാള സിനിമകൾ ഇംഗ്ലീഷിലേക്ക് സബ്ടൈറ്റിൽ ചെയ്തിരുന്ന ഒരു സിഡ്നി മലയാളിയാണ് ആ കഥ പങ്കുവയ്ക്കാനായി നമുക്കൊപ്പം ചേരുന്നത്. സിഡ്നിയിലെ ആദ്യകാല മലയാളി കുടിയേറ്റത്തിന്റെ ഭാഗമായ റോസ് വർഗീസ്. ഈ പോഡ്കാസ്റ്റുമായി നിങ്ങൾക്കൊപ്പം ഞാൻ ദിജു ശിവദാസ്. ഇത്തരത്തിലുള്ള ഓസ്ട്രേലിയൻ കഥകളും ചരിത്രവുമെല്ലാം കേൾക്കാനായി SBS മലയാളം പോഡ്കാസ്റ്റുകൾ നിങ്ങൾക്ക് പിന്തുടരാം. നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന എവിടെയും SBS മലയാളം ലഭിക്കും. നമസ്കാരം ശ്രീമതി റോസ് വർഗീസ്, സ്വാഗതം SBS മലയാളത്തിലേക്ക്.
താങ്ക് യു.
ആൻഡ് ഇപ്പോൾ SBS മലയാളം പരിപാടി തുടങ്ങിയത് 2013 ഇപ്പൊ 12 വർഷമാകുന്നതേ ഉള്ളൂ. പക്ഷെ അതിനും ഏറെക്കാലം മുമ്പ് തന്നെ SBS മലയാളവുമായി ബന്ധമുണ്ടായിരുന്നുവെന്നും അത്തരത്തിൽ ബന്ധമുണ്ടാക്കിയ വ്യക്തികളിൽ ഒരാൾ താങ്കളാണെന്നുമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായിരുന്നു ഒരു SBS ആൻഡിക്കുള്ളൊരു ബന്ധം?
SBS എനിക്ക് നല്ല ബന്ധമുണ്ട്. എന്താണെന്ന് വെച്ചാല്, പല പ്രാവശ്യം SBS പോയി മലയാളം മൂവീസ് ഇംഗ്ലീഷിലോട്ട് സബ്ടൈറ്റിൽ ചെയ്ത് അത് ബ്രോഡ്കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. മൂവീസ് തന്നെയല്ല, ഈ കേരളത്തിൽ നിന്നുള്ള ഡോക്യുമെന്ററീസ് പലതും സബ്ടൈറ്റിൽ ചെയ്തിട്ടുണ്ട്. ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അവിടെ SBS പല ലാംഗ്വേജിലുള്ള ആളുകളുണ്ടായിരുന്നു, തമിഴ്, ഉറുദു, ഹിന്ദി. അപ്പൊ ഇവർ ഞങ്ങളെല്ലാരും കൂടി വൈകിട്ട് ഈ സബ്ടൈറ്റിലിംഗ് കഴിഞ്ഞ് വി ഗെറ്റ് ടുഗദർ ഫോർ ഡിന്നർ and we talk and it was a good gathering and we enjoyed doing it.
ഏത് വർഷമായിരുന്നു ആദ്യമായിട്ട് ചെയ്തത്, ഓർമ്മയുണ്ടോ അത്?
In the 90s, exact date എനിക്ക് ഓർമ്മയില്ല.
90s. എന്തായാലും ഞാൻ ഇപ്പൊ 2013 മലയാളം പ്രോഗ്രാം തുടങ്ങിയ ശേഷം SBS ആദ്യമായി മലയാളം എത്തിയത് 2013 എന്ന രീതിയിലാണ് ഞാൻ എല്ലാവരോടും പറഞ്ഞുകൊണ്ടിരുന്നത്, SBS മലയാളം തുടങ്ങിയ ആൾ എന്ന രീതിയിൽ. പക്ഷേ അതല്ല, അതിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ, 2 പതിറ്റാണ്ട് മുമ്പ് തന്നെ SBS മലയാളം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും ആന്റി, നമുക്ക് ആദ്യം അതിനു മുമ്പ് ആന്റിയുടെ ഒരു കുടിയേറ്റ കഥ കൂടി അറിയണം എന്നുണ്ട്. എപ്പോഴാണ് ഓസ്ട്രേലിയയിലേക്ക് എത്തുന്നത്?
ഞാൻ 1969 ആദ്യമായിട്ട് വരുന്നത്.
ഓക്കെ.
അന്ന് ഓസ്ട്രേലിയയെ കുറിച്ച് വലിയ ഗ്രാഹ്യമൊന്നും ഇല്ലായിരുന്നു ഇന്ത്യയില്. നമ്മുടെ സ്വർണ്ണക്കനി, കാൽഗൂളി, ഗോൾഗാർഡ് ഇത് മാത്രമേ കേട്ടിട്ടുണ്ടായിരുന്നുള്ളൂ.
ഓക്കെ. എങ്ങനെയാ ഇപ്പൊ ഇങ്ങോട്ടേക്ക് എത്തിയത്?
അപ്പൊ എന്റെ ഹസ്ബൻഡ് ഇവിടെ ആയിരുന്നു. ഹി വാസ് ദ ഫസ്റ്റ് മലയാളി ടു കം ടു ഓസ്ട്രേലിയ. ആൻഡ് ദാറ്റ് വാസ് ഇൻ 1962 or 1963. ആൻഡ് ദെൻ ദർ വാസ് വൈറ്റ് ഓസ്ട്രേലിയ പോളിസി. ഹി വാസ് ഇൻ അലൗഡ് ടു സ്റ്റേ. ഹി ഹാഡ് ടു നോ സോ ഷോ റീസൺസ് വൈ ഹി ഹാഡ് ടു സ്റ്റേ ഫോർ മോർ ദാൻ 1 month. സോ എനിവേ,
എനിക്കറിയാൻ താല്പര്യമുണ്ട് എങ്ങനെ അദ്ദേഹം എത്തിയത് ഇവിടെ. എത്താനുള്ള കാരണം എന്തായിരുന്നു? ആന്റിയുടെ ഹസ്ബൻഡ് എന്ന് പറയുന്നത് ജോർജ് വർഗീസ്, ശ്രീ ജോർജ് വർഗീസ്. ഓസ്ട്രേലിയയിൽ സിഡ്നിയിൽ ആദ്യമായി ഇപ്പോൾ അടുത്ത കാലം വരെ ഏറ്റവും അറിയപ്പെട്ടിരുന്ന ഒരാളായിരുന്നല്ലോ. എങ്ങനെയായിരുന്നു അദ്ദേഹം ഇങ്ങോട്ടേക്ക് എത്തിയത്?
ഹി വാസ് ടീച്ചിങ് ഇൻ ബോർണിയോ, മലേഷ്യ. അവിടെ ഓസ്ട്രേലിയൻ സ്കൂൾസിൽ ആയിരുന്നു തോന്നുന്നു. അപ്പൊ അവിടുന്ന് ഓസ്ട്രേലിയൻസ് അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അവരുടെ ഇൻഫ്ലുവൻസിലായിരിക്കണം ഹി കെയിം ടു ഹിയർ ടു സ്റ്റഡി. ആൻഡ് വെൻ ഹി കെയിം ടു സ്റ്റഡി, ഹി എൻറോൾഡ് ഇൻ സിഡ്നി യൂണിവേഴ്സിറ്റി ആൻഡ് സ്റ്റഡീഡ് മാസ്റ്റർ ഓഫ് ടീച്ചിങ്. ആൻഡ് ദെൻ ഹി ഗോട്ട് അപ്പോയിന്റഡ് ആൻഡ് ദെൻ ഹി ഗോട്ട് ഇൻ ടു ടീച്ചേഴ്സ് കോളേജ്.
അത് ശരി. അന്ന് ഈ വൈറ്റ് ഓസ്ട്രേലിയ പോളിസി ഉള്ള സമയത്ത് എന്തുകൊണ്ട് ഇവിടെ വന്നു എന്നുള്ള കാരണം കാണിക്കണമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അതിനുശേഷം അനുമതി ലഭിച്ചോ ഇവിടെ തുടരാനായിട്ട്? എങ്ങനെയായിരുന്നു അത്? എന്താണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്?
I think he had good friends like Australian historian George McInnes. I think he, because of his recommendations and good standing, he was given a visa, a permanent visa, and it was written this is unprecedented because of the White Australia policy. I think after he got it, the next year വെസ്റ്റ് ഓസ്ട്രേലിയ പോളിസി വാസ് അബാൻഡൻഡ് ഇൻ 63 or 64.
അതെ. ഓക്കേ ഓക്കേ. അപ്പൊ അതിനുശേഷം 69 ആന്റി വരുന്നത് അല്ലേ?
അതെ അതെ.
ഓക്കെ. അന്ന് എന്തായിരുന്നു അന്ന് ഇവിടുത്തെ? ഇപ്പം ഞങ്ങൾ നമ്മൾ 75 ശേഷമുള്ള കഥകളാണ് എസ് ബി എസിന്റെ 50 വാർഷികമായി ബന്ധപ്പെട്ട് പറയുന്നത്. പക്ഷെ അതിന് മുമ്പുള്ള, അതിനും 5 വർഷം 6 വർഷം മുമ്പുള്ള കഥയാണ് ആന്റി പറയുന്നത്. ആ ഒരു സമയത്ത് വൈറ്റ് ഓസ്ട്രേലിയ പോളിസി മാറിയിരിക്കുന്നു, ഇപ്പം മൾട്ടി കൾച്ചറലിസം അത്രത്തോളം വ്യാപകമായിട്ടില്ല, അതിനൊരു പ്രാധാന്യം ലഭിച്ചിട്ടില്ല. ആ ഒരു സമയത്ത് എന്തായിരുന്നു ഇവിടുത്തെ ഒരു ജീവിതം? എങ്ങനെയായിരുന്നു ഇവിടെ എത്തിയ ശേഷം അനുഭവപ്പെട്ടത്?
അപ്പൊ ഞാനിവിടെ വരുമ്പോ മലയാളികളെന്ന് വെച്ചാൽ ഇന്ത്യൻസ് തന്നെ ആരും ഇല്ല. അപ്പം ഞങ്ങൾ ആദ്യം വാഗാ വാഗായി പോയി. വാഗാ വാഗായില് മലയാളികളും ഇന്ത്യൻസും ആരും ഇല്ല, ഉള്ളി വൈറ്റ് ഓസ്ട്രേലിയൻസ്. അപ്പൊ അവിടുന്ന് എനിക്ക് ഒരു മലയാളിയെ അല്ലെ ഒരു ഇന്ത്യനെ കാണാൻ വലിയ കൊതിയായിരുന്നു. അതുകൊണ്ട് ഞങ്ങള് വാഗായി നിന്ന് സിഡ്നിയിലോട്ട് വന്നു. സിഡ്നി വന്ന് ഒരു ഒരു സിംഗ് വിത്ത് തേർവൻ, ഹി വാസ് ദി ഓൺലി വൺ ഐ സോ അറൗണ്ട്, ദേർ വാസ് നോ വൺ എൽസ്. ആൻഡ് ദെൻ വി സോ എ ഫ്യൂ മലയാളീസ്. They also came around the same time, 3 or 4 families. And we got together, and fortunately, a couple of them were staying in the same suburb as us in Maroubra. So we got together very frequently, and we started, you know, we need to get together and organize Malayalis. Mm-hmm. So in our houses, we got together, and then we started, you know, first Christmas, and then we gathered everyone, and me and Kurian's wife Kumari, we bought the presents for all the children to be given by Santa, and that was the first to get together.
Okay.
And then later on you know, now we have so many people.
അതെ അതെ. ഇപ്പോൾ ഏറ്റവും വളർന്നുകൊണ്ടിരിക്കുന്ന സമൂഹങ്ങളിലൊന്നായി നമ്മൾ മാറിയിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഞാൻ ഇനിയിപ്പോ ആ ഒരു കാലഘട്ടത്തിൽ എസ് ബി എസ് തുടങ്ങിയത് 1975 അന്നായിരുന്നു ഒരു പക്ഷേ മൾട്ടി കൾച്ചറിസം പൂർണ്ണമായിട്ട് അംഗീകരിക്കപ്പെടുന്ന ഒരു സമയം കൂടിയായിരുന്നല്ലോ ഓസ്ട്രേലിയയിൽ. എപ്പോഴായിരുന്നു എസ് ബി എസിനെ കുറിച്ച് അറിഞ്ഞ, അല്ലെങ്കിൽ അത് എസ് ബി എസുമായി ഒരു ബന്ധപ്പെട്ട് തുടങ്ങിയത്? 90s ആദ്യം സൂചിപ്പിച്ചു, അത് എങ്ങനെയായിരുന്നു, അത് എങ്ങനെ അതിലേക്ക് എത്തിയെന്നൊന്ന് പറയാൻ വേണ്ടി.
They wanted somebody to subtitle the documentary about Kerala. So I said, okay, that's how I got there.
Oh, Kerala te kurichulla documentary ayirunnu adithathu.
Aadyam Keralathile mainly a tourism guide or something.
Mm-hmm.
I can't exactly remember what it was. It's a couple of documentaries about Kerala. I think from Trivandrum to Kochi to Thekkady, covering all those places.
Okay.
Somebody made a documentary. Yeah.
Okay, okay. അപ്പോൾ അത് ഇംഗ്ലീഷ് സബ്ടൈറ്റിൽ ചെയ്ത് ഓസ്ട്രേലിയക്കാരെ കാണിക്കുന്നതിന് വേണ്ടിയായിരുന്നു. എങ്ങനെയായിരുന്നു അതിന്റെ ഒരു സബ്ടൈറ്റിലിംഗ് അനുഭവം? എന്തായിരുന്നു ആദ്യമായിട്ട് അങ്ങനെ വന്നത്? അതിനു മുമ്പ് സബ്ടൈറ്റിൽ ചെയ്തുള്ളൊരു പരിചയം ഉണ്ടായിരുന്നോ?
ഇല്ല, എനിക്ക് അങ്ങനെ ഫിലിമിന്റെ സബ്ടൈറ്റിലുമായിട്ട് യാതൊരു പരിചയവും ഇല്ലായിരുന്നു. പക്ഷേ ഐ വാസ് ഇൻട്രസ്റ്റഡ് ഇൻ മേക്കിംഗ് മൂവീസ്. So I was actually studying, you know, even in college to script write, make movies. But I didn't get anywhere with that. But so I was interested. So
okay.
I could see the movies while I was subtitling. So that's why, yeah, we couldn't get any Malayalam movies. So the SBS bought these movies. They were art movies.
Mm-hmm.
And so I could watch it and subtitle. So I enjoyed doing that.
അന്ന് മലയാള സിനിമകൾ കാണാൻ മറ്റു മാർഗങ്ങളൊന്നും ഇല്ലായിരുന്നു അല്ലേ? നാട്ടിൽ പോകുമ്പോൾ
VCD കൊണ്ടുവരുമായിരുന്നു. ആ അത് കൊണ്ടുവന്ന് കാണുമായിരുന്നു. അത് 1-2 ഒക്കെ അല്ലാതെ കൊണ്ടുവരുമോ? അത് പിന്നെ ഷെയർ ചെയ്യുമായിരുന്നു.
ആ സമയത്ത് ഓസ്ട്രേലിയൻ ടിവി ചാനലിൽ മലയാളം കാണാൻ, മലയാളം സിനിമകൾ കാണാൻ ഇതിലൂടെ കഴിഞ്ഞിരുന്നു. അതും ഇംഗ്ലീഷ് സബ്ടൈറ്റിലോട് കൂടി, ആന്റിയുടെ സഹായത്തോടു കൂടി അല്ലേ?
അതെ അതെ.
എത്ര സിനിമകൾ അങ്ങനെ ചെയ്തെന്ന് ഓർമ്മയുണ്ടോ സബ്ടൈറ്റിൽ? ഏതൊക്കെ സിനിമകളാണ് എത്ര സിനിമകൾ ചെയ്തു എന്നുള്ളത്?
തമ്പ എന്നുള്ളത് ഞാൻ ശരിക്കും ഓർക്കുന്നുണ്ട്. അതൊരു ആർട്ട് മൂവിയാണ്, സർക്കസിനെ കുറിച്ചൊക്കെ കേരളത്തില്. വേറൊരെണ്ണം മരണസിംഹാസനം. യേ, ദാറ്റ് വൺ അബൌട്ട് എൻ ഇലക്ട്രിക് ചെയർ കമ്മിങ് ഫ്രം അമേരിക്ക ടു കിൽ എ മാൻ ഹു സ്റ്റോൾ കോക്കനട്ട്സ്. ബട്ട് ബിക്കോസ് ഇറ്റ് വാസ് എ ന്യൂ തിങ് They made it such a big deal, and that was really interesting. So he was treated like a Maharaja, you know, coming to get this electrical chair killed. Yeah. Very funny. And then there was another one art movie also connected with circus. I forgot the name of it, but the other one was acted by Mohanlal in his Kathakali costume. Very interesting.
Vanaprastamano.
Vanaprastamayirikkanam.
Okay, yeah. Okay. അങ്ങനെ ഒട്ടേറെ മൂവികൾ ചെയ്തിരുന്നോ, മലയാളം മൂവികൾ ചെയ്തിരുന്നോ?
ആ, അങ്ങനെ മൂന്നാല് മൂവീസേ ചെയ്തുള്ളൂ. പിന്നെ ഐ തിങ്ക് ബിക്കോസ് ദ മൂവീസ് വെർ ഗെറ്റിംഗ് റെഡിലി അവൈലബിൾ, ദേ പ്രോബബ്ലി ഡിഡ്ന്റ് നീഡ് ടു ഡു ദാറ്റ്.
അന്ന് ആന്റി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മലയാള സിനിമകൾ സബ്ടൈറ്റിൽ ചെയ്യാൻ, വേറെ ആരെങ്കിലും ചെയ്യുന്നുണ്ടായിരുന്നു?
ഇല്ലായിരുന്നു, വേറെ ആരും ഇല്ലായിരുന്നു. വേറെ തമിഴിൽ ഒരാളുണ്ടായിരുന്നു, ആശ ഐഷ് റാവു. ഷീ വാസ് ഡൂയിങ് ഇൻ ഹിന്ദി ആസ് വെൽ ആൻഡ് മീ.
ഒരു
ദിവസം നമ്മള് പോയി 6 to 8 or 9. It might take 3 or 4 sessions to make one translate one movie.
Okay. ഇപ്പം ഇത്തരത്തിൽ സബ്ടൈറ്റിൽ ചെയ്ത മൂവി പിന്നീട് ടിവിയിൽ കാണുമ്പോഴുള്ള ഒരു അനുഭവം എന്തായിരുന്നു? ആ സമയത്ത് ഓസ്ട്രേലിയയിൽ മലയാള സിനിമ വരുന്നു, അത് തന്നെ ഒരു അനുഭവമായിരിക്കുമല്ലോ. അതിനോടൊപ്പം തന്നെ സ്വന്തം പേര്, സ്വന്തം സബ്ടൈറ്റിൽ ചെയ്ത ഡയലോഗ്സ് സ്ക്രീനിൽ തെളിഞ്ഞു വരുന്നു, എന്തായിരുന്നു ആ ഒരു അനുഭവം?
It was very, you know, I was proud of myself to see that, you know, it was coming and people were watching it, and I got comments saying, oh, that was good, they could watch it. And because there weren't many movies, they kept on broadcasting the same again and again, 2-3 times. Yeah, different times.
Okay. ഇത് കണ്ടിട്ടിപ്പം സബ്ടൈറ്റിൽ ചെയ്ത ആന്റിയാണെന്നുള്ളത് സുഹൃത്തുക്കൾക്കൊക്കെ അറിയാമായിരുന്നോ?
അതിന്റെ അടിയിൽ they write down Rose Varghese subtitles. So
oh, അങ്ങനെ എഴുതി കാണിക്കുമായിരുന്നു. ഓക്കേ.
Yeah.
അപ്പോൾ അത് കണ്ടിട്ട് ആൾക്കാർ ആരെങ്കിലും വിളിക്കാറൊക്കെ ഉണ്ടായിരുന്നോ?
ഉണ്ടായിരുന്നു. Yeah, so they say they saw it. Yeah, even from Perth someone said, you know, they watched it and saw my name at there. Yeah.
ഓക്കേ, മലയാള സിനിമയുടെ ഭാഗമായി മലയാള സിനിമയിൽ സ്റ്റാർ ആയി മാറിയപ്പോൾ അന്ന് തന്നെ.
അന്ന് എനിക്ക് മൂവി ഉണ്ടാക്കണമെന്നുണ്ടായിരുന്നു. ഐ ആസ്ക്ഡ് SBS, ദേ സെഡ് റൈറ്റ് ദ സ്ക്രിപ്റ്റ് ഫോർ ദ മൂവി, വി വിൽ സീ സംതിങ്, ബട്ട് ഐ ഡിഡ്ന്റ് നോ.
മുന്നോട്ട് പോയില്ലല്ലേ? മുന്നോട്ട് പോയില്ല അതുമായി. ഓക്കേ,
ബട്ട് സ്റ്റിൽ ഇൻ ദ ബാക്ക് ഓഫ് മൈ മൈൻഡ്.
SBS 50 വർഷമാകുന്നു, മലയാളം പരിപാടികൾ 13 വർഷമായിരിക്കുന്നു. എങ്ങനെയാണ് ഈ ഒരു 50 വർഷത്തെ മാധ്യമരംഗത്തെ, പ്രത്യേകിച്ച് SBS-ന്റെ ഒരു വളർച്ചയെ ആൻഡി കാണുന്നത്?
SBS വളരെ നല്ല കാര്യമായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. SBS ഈസ് വെരി പ്രോഗ്രസീവ്. ഐ വാസ് യു നോ വെരി പ്രൗഡ് ഓഫ് SBS, നോട്ട് ഓൺലി ഇൻ മലയാളം ലാംഗ്വേജ് ബട്ട് ഓൾ ലാംഗ്വേജസ്. ദേ ആർ ഡൂയിങ് എ ഗ്രേറ്റ് ജോബ്, വെരി പ്രോഗ്രസീവ്. ആൻഡ് യാ, ഐ വിഷ് ദം വെൽ ഫോർ ദെയർ 50th ആനിവേഴ്സറി.
തീർച്ചയായും, എന്തായാലും ഒരുപാട് സന്തോഷം ഇത്രയും വിവരങ്ങൾ നമ്മുടെ ഓസ്ട്രേലിയയിലെ മറ്റു മലയാളികൾക്കായി, പുതിയ മലയാളികൾക്കായി പങ്കുവച്ചതിന്. കാരണം ഇത്രയും നല്ലൊരു ചരിത്രം ഇവിടെ നമുക്ക് ഉണ്ടെന്നുള്ളത് പുതിയ ആൾക്കാർക്ക് മനസ്സിലാക്കുമ്പോൾ ഒരുപാട് അഭിമാനവും സന്തോഷവും എല്ലാം ഉള്ള കാര്യമായിരിക്കും. ആ ഒരു അഭിമാനം പങ്കുവച്ചതിന് ഒരുപാട് നന്ദി, ശ്രീമതി റോസ് വർഗീസ്.
ഓക്കെ, താങ്ക് യു വെരി മച്ച് ആൻഡ് വിഷ് യു ഓൾ ദ ബെസ്റ്റ്. യു ആർ ഡൂയിങ് സച്ച് എ ഗ്രേറ്റ് ജോബ് ആൻഡ് വി അപ്രീഷിയേറ്റ് യു നോ ദ ടൈം യു സ്പെൻഡ്. It's a great service to Malayalis.
1990s ഓസ്ട്രേലിയക്കാർ മലയാള സിനിമ കണ്ടത് എങ്ങനെയാണെന്നാണ് നമ്മൾ ഇതുവരെ കേട്ടത്. അന്ന് SBS-ൽ മലയാള സിനിമകൾ സബ്ടൈറ്റിൽ ചെയ്തിരുന്ന സിഡ്നി സ്വദേശി റോസ് വർഗീസാണ് ഇതുവരെ സംസാരിച്ചത്. SBS-ൽ ഇപ്പോഴും നിരവധി മലയാള സിനിമകൾ ഉണ്ടെന്ന് അറിയാമോ? ഭീഷ്മപർവം, മലൈക്കോട്ടെ വാലിബൻ, മാളികപ്പുറം തുടങ്ങിയ നിരവധി മലയാള സിനിമകൾ ഇപ്പോൾ SBS ഓൺ ഡിമാൻഡിലൂടെ കാണാൻ കഴിയും. ഓസ്ട്രേലിയൻ മലയാളികളുടെ ചരിത്രം പരിശോധിക്കുന്ന ഇത്തരം നിരവധി കഥകൾ SBS മലയാളം പതിവായി പങ്കുവയ്ക്കുന്നുണ്ട്. അവ മുടങ്ങാതെ കേൾക്കാനായി SBS മലയാളത്തെ പിന്തുടരുക. ആപ്പിൾ പോഡ്കാസ്റ്റ്, സ്പോട്ടിഫൈ തുടങ്ങി നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന എവിടെയും, അല്ലെങ്കിൽ SBS ഓഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾ അറിയാനായി SBS മലയാളം ഫേസ്ബുക്ക് പേജ് പിന്തുടരുകയും ചെയ്യാം. ഈ പോഡ്കാസ്റ്റ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദി ജോശിവദാസ്.
ഇതുപോലുള്ള കൂടുതൽ പരിപാടികൾ കേൾക്കണമെന്നുണ്ടോ? ആപ്പിൾ പോഡ്കാസ്റ്റിലും ഗൂഗിൾ പോഡ്കാസ്റ്റിലും സ്പോട്ടിഫൈയിലും കേൾക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന മറ്റെവിടെയും.